നീണ്ട 27 വർഷം ജയിൽവാസവും മറ്റ് പീഡകളുമൊക്കെ അനുഭവിച്ച ശേഷം ജയിൽ മോചിതനായ സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റായിരുന്ന നെൽസൺ മണ്ടേലയോട് ഒരു മാധ്യമപ്രവർത്തക ഇങ്ങനെ ചോദിച്ചു, സർ, ഇത്രയും വർഷത്തെ ജയിൽവാസം അനുഭവിച്ച താങ്കൾ ഒരിക്കൽ പോലും ഒരു കഠിന ഹൃദയത്തോടോ നിരാശയോടോ പ്രതികാര മനോഭാവത്തോടെയോ അല്ല, മറിച്ച് വിനയമുള്ളവനായി ആരോടും ഒരു പകയും ഒരു വിദ്വേഷവും ഇല്ലാത്തവനായി മറ്റുള്ളവരെ സ്നേഹിക്കാൻ അവരെ മാറോട് ചേർത്ത് പിടിക്കാൻ താങ്കൾക്ക് എങ്ങനെ കഴിയുന്നു എന്ന് ചോദിച്ചു. ഇതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത്, ശരിയാണ്, എന്നാൽ അടിച്ചമർത്തലുകളെയും പീഡനങ്ങളെയും ഒക്കെ ഞാൻ എതിർക്കുന്നു. എനിക്കുണ്ടായ പല ജീവിത അനുഭവങ്ങളെയും പറ്റി ഓർക്കുമ്പോൾ എനിക്ക് വളരെ ദേഷ്യം തോന്നാറുണ്ട്. നമുക്ക് ഈ ഭൂമിയിലുള്ള സമയം വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് നമുക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ നമ്മുടെ ആഗ്രഹങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിനുണ്ടാകേണ്ട മാറ്റങ്ങളും പുരോഗതികളെപ്പറ്റിയുമൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്കുണ്ടാകുവാൻ സാധ്യതയുള്ള, പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിനും മനസ്സിലും ഇവൻ രക്തത്തിൽ വരെ കലർന്ന എല്ലാ തെറ്റായ ചിന്താഗതികളെയും പൂർണമായി മാറ്റി ജീവിതത്തിൽ മുന്നേറുവാൻ ശരിയായ വളർച്ചയ്ക്കായി നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നു. ഒരുപക്ഷെ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഗുണമാണ്, താൻ സൗമ്യനാണ്, എന്നാൽ ഇത് കേൾക്കുന്നതിലും ഉത്തമം എളിമ ധരിക്കുന്നവരായി തീരുക എന്നതാണ്. കർത്താവിന്റെ കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാർ അവർക്ക് സ്വർഗരാജ്യത്തെപ്പറ്റിയും അതിലുള്ള സ്ഥാനമാനങ്ങളെപ്പറ്റിയുമൊക്കെ വളരെ ആകുലതകളുണ്ടായിരുന്നു. സ്വർഗരാജ്യത്തിൽ ആരായിരിക്കും വലിയവനെന്നുള്ള ചിന്ത അവർ പലപ്പോഴും കർത്താവുമായി പങ്കുവച്ചിട്ടുണ്ട്. വെള്ളത്തിന്മേൽ നടന്ന പർവ്വതത്തിൽ കർത്താവിനോടൊപ്പം പ്രാർത്ഥിക്കുവാൻ കയറിപ്പോയ, തനിക്കുവേണ്ടി നികുതി അടയ്ക്കുവാൻ പ്രത്യേക അത്ഭുതങ്ങൾ ചെയ്ത പത്രോസുമൊക്കെ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ പലപ്പോഴും കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞുകൊടുത്തത് തന്റെ കഷ്ടാനുഭവങ്ങളെപ്പറ്റിയും ക്രൂശുമരണത്തെപ്പറ്റിയും ത്യാഗത്തെപ്പറ്റിയുമൊക്കെയാണ് അവരെ പഠിപ്പിക്കുവാൻ ശ്രമിച്ചു. എങ്കിലും ശിഷ്യന്മാർ അവരുടെ സ്വന്തം കാര്യത്തിൽ അവർ ചിന്താകുലരായിരുന്നു. സ്വയം പുകഴ്ചയും സ്വന്തം കാര്യം സിന്താബ എന്നോർക്കുന്നതൊക്കെ നമ്മെ കൂടുതൽ സ്വാർത്ഥതയുള്ളവരാക്കുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കുവാനോ അവർക്കു വേണ്ടി നല്ലത് പ്രവർത്തിക്കുവാനോ കഴിയാത്തവരാക്കി തീർക്കുന്നു. ശിഷ്യന്മാരുടെ ചോദ്യത്തിന് മറുപടിയായി കർത്താവ് ഒരു ശിശുവിനെ എടുത്ത് നടുവിൽ നിർത്തി ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിന്റെ പ്രധാന സ്ഥാനങ്ങളെപ്പറ്റി ചിന്തിക്കേണ്ട, അതിന്റെ വാതിലിനകത്ത് കടക്കുവാൻ പോലും നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു. കളങ്കമില്ലാത്തവരായ എല്ലാ ആവശ്യങ്ങളിലും മാതാപിതാക്കളെ മാത്രം ആശ്രയിക്കുന്ന നിഷ്കളങ്കനായ ശിശുവിനെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നമ്മെ താഴ്മയുള്ളവരാക്കുന്നു. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകും. ഇങ്ങനെയുള്ള ശിശുവിനെ എന്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവന്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ താഴ്ത്തിക്കളയുന്നത് അവന് നന്ന്. യഥാർത്ഥ എളിമത്വം ആരംഭിക്കുന്നത് സ്വയപരിശോധനയിലൂടെയും സ്വയത്യാഗത്തിലൂടെയുമാണ്. അതിന് തടസ്സം നിൽക്കുന്ന ശരീര അവയവങ്ങളെയൊക്കെ മുറിച്ചു മാറ്റി അംഗവൈകല്യമുള്ളവരായി തീരണം എന്നല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഹൃദയത്തിൽ പരിച്ഛേദനയേറ്റവരായി കർത്താവിൽ സമർപ്പണത്തോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുന്നവരായി തീരാം. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കേണം. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെക്കാൾ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണം ഉള്ളവനായി തീർന്നു. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988020159 57 എന്ന വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുക.